ദൈവനാമത്തിന് മഹത്വം. ഇന്ന് മാർച്ച് 24. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന വേദഭാഗങ്ങൾ യോശുവയുടെ പുസ്തകം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും. വായിക്കുന്നു യോശുവയുടെ പുസ്തകം 11 അധ്യായം. അനന്തരം ഹാസോ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ അവൻ മാദോൻ രാജാവായ യോബാബ്, ഷിമ്രോൻ രാജാവ്, അക്ഷാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നരോത്തിന് തെക്ക് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ദോർമേടുകളിലുമുള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ, പർവ്വതങ്ങളിലെ അമോന്യർ, ഹിത്യർ, പെരിസ്യർ, യബൂസ്യർ, മിസ്പെ ദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു. അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി. അപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന് മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം. അങ്ങനെ യോശുവയും പടജനമൊക്കെയും മേരോം തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും മിസ്രെ ഫോത്ത് മയീം വരെയും കിഴക്കോട്ട് മിസ്പെ താഴ്വീതി വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളഞ്ഞു. യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ച് അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവൻ ഹാസോറിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയൊക്കെയും യോശുവ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ള ഒക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഇങ്ങനെ മലനാടും തെക്കേദേശമൊക്കെയും ഗോശൻ ദേശമൊക്കെയും താഴ്വീതിയും അരാബയും ഇസ്രയേൽ മലനാടും അതിന്റെ താഴ്വീതിയും സെയിറിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നു തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള ലെബാനോൻ താഴ്വരയിലെ ബിൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ചു വെട്ടിക്കൊന്നു. ആ രാജാക്കന്മാരോടൊക്കെയും യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഗിബയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രയേൽ മക്കളോട് സഖ്യത ചെയ്തില്ല. ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രയേലിലെ മലനാട് എന്നിടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രയേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രയേലിന് ഗോത്ര വിഭാഗപ്രകാരം വിഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു. ദേശത്തിന് സ്വസ്ഥത വന്നു. 12 അധ്യായം. ഇസ്രയേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോനി രാജാവായ സീഹോൻ, അവൻ അർണോൻ ആറ്റുവക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലയാദിന്റെ പാതിയും അമോനിയരുടെ അതിരായ യാബോക് നദി വരെയും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേത് യഷീമത്തോളം ഉള്ള കിഴക്കേ അരാബയും പിസ്കാ ചെരുവിന്റെ താഴെ തേമാനും വാണിരുന്നു. ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തരോത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കിയും ബാഷാൻ മുഴുവനും ഗഷൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലയാദിന്റെ പാതിയും ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും ആണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രയേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രയേൽ മക്കളും യോർദാനിക്കര പടിഞ്ഞാറ് ലെബാനോന്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സേയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രയേലിന് ഗോത്രവിഭാഗ പ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യർ, അമോന്യർ, കനാന്യർ, പെരുസ്യർ, ഹിവ്യർ, യബൂസിയർ എന്നിവർ തന്നെ. എരിഹോ രാജാവ് ഒന്ന്, ബെതേലിനരികെയുള്ള ഹായി രാജാവ് ഒന്ന്, എരുഷലേം രാജാവ് ഒന്ന്, ഹെബ്രോൻ രാജാവ് ഒന്ന്, യർമൂത്ത് രാജാവ് ഒന്ന്, ലാഖീഷിലെ രാജാവ് ഒന്ന്, എഗ്ലോനിലെ രാജാവ് ഒന്ന്, ഗേസർ രാജാവ് ഒന്ന്, ദെബീർ രാജാവ് ഒന്ന്, ഗേദർ രാജാവ് ഒന്ന്, ഹോർമ രാജാവ് ഒന്ന്, ആരാദ് രാജാവ് ഒന്ന്, ലിബ്ന രാജാവ് ഒന്ന്, അദുല്ല രാജാവ് ഒന്ന്, മക്കേദ രാജാവ് ഒന്ന്, ബെതേൽ രാജാവ് ഒന്ന്, തപ്പൂഹ രാജാവ് ഒന്ന്, ഹേഫർ രാജാവ് ഒന്ന്, അഫേക് രാജാവ് ഒന്ന്, ഷാരോൻ രാജാവ് ഒന്ന്, മാദോൻ രാജാവ് ഒന്ന്, ഹാസോർ രാജാവ് ഒന്ന്, ഷിംറോൻ മെറോൻ രാജാവ് ഒന്ന്, അക്ഷാപ്പു രാജാവ് ഒന്ന്, താനാക് രാജാവ് ഒന്ന്, മെഗിദോ രാജാവ് ഒന്ന്, കാദേശ് രാജാവ് ഒന്ന്, കർമ്മേലിലെ യോക്നയാം രാജാവ് ഒന്ന്, ദോർമേഡിലെ ദോർ രാജാവ് ഒന്ന്, ഗിൽഗാലിലെ ജാതികളിലെ രാജാവ് ഒന്ന്, തിർസ രാജാവ് ഒന്ന്, ആകെ 31 രാജാക്കന്മാർ. 13 അധ്യായം. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രൈമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണി വരുന്ന എക്രോന്റെ അതിർ വരെയുള്ള ഫിലിസ്ത്യ ദേശങ്ങളൊക്കെയും ഗർഷൂര്യരും ഗസാത്യർ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫിലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അവ്യരും അഫേക്ക വരെയും അമ്മോനിയരുടെ അതിർ വരെയുള്ള കനാന്യരുടെ ദേശമൊക്കെയും സീദോനിയർക്കുള്ള മേയാരയും ഗിബല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോനൊക്കെയും ലെബാനോൻ മുതൽ മിസ്രെഫോത്ത് മയീം വരെയുള്ള പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോനിയരും തന്നെ. ഇവരെ ഞാൻ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രയേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കും. അവനോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മെദേബ സമഭൂമി മുഴുവനും അമോന്യരുടെ അതിർ വരെ ഹെഷ്ബോനിൽ വാണിരുന്ന അമോന്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലയാദ് ഗഷൂര്യരുടെയും മഖാത്യരുടെയും ദേശവും ഹെർമോൻ പർവ്വതം ഒക്കെയും സൽക്ക വരെയുള്ള ബാഷാൻ മുഴുവനും അസ്തരോത്തിലും എദ്രയിലും വാണവരും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാഷാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും തന്നെ ഇവരെ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേൽ മക്കൾ ഗഷൂര്യരെയും മഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രയേലിയരുടെ ഇടയിൽ പാർത്തു വരുന്നു. ലേവി ഗോത്രത്തിന് അവനൊരു അവകാശവും കൊടുത്തില്ല. ഇസ്രയേലിലെ ദൈവമായ ഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു. എന്നാൽ മോശ രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായ അവകാശം കൊടുത്തു. അവരുടെ ദേശം അർണോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മേദബയോട് ചേർന്ന സമഭൂമി മുഴുവനും ഹെഷ്ബോനും സമഭൂമിയിലുള്ള അതിന്റെ എല്ലാ പട്ടണങ്ങളും ദീബോനും ബാമോത് ബാലും ബേദ് ബാൽ മേയോനും യഹ്സയും കെദേമോത്തും മേഫാത്തും കിരിയത്തരീമും സിപ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത് ഷഹരും ബേദ് പെയോരും പിസ്ഗാ ചരിവുകളും ബേദ് യഷീമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെഷ്ബോനിൽ വാണിരുന്ന അമോന്യ രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്ത് പാർത്തിരുന്ന ഏവി, രേഖേം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശ സംഹരിച്ചു. ഇസ്രയേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോറിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ടുകൊന്നു. രൂബേന്യരുടെ അതിർ യോർദാൻ ആയിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശ ഗാദ് ഗോത്രത്തിന് കുടുംബ കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗിലയാദിലെ എല്ലാ പട്ടണങ്ങളും രബ്ബയുടെ നേരെയുള്ള ആരോവേർ വരെ അമോനിയരുടെ പാതി ദേശവും ഹെഷ്ബോൻ മുതൽ റാമത്ത് മിസ്പയും ബെതോനിയമും വരെയും മഹനീയം മുതൽ ദബീറിന്റെ അതിർ വരെയും താഴ്വരയിൽ ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത് ഹാരാം, ബേത് നിമ്രാം, സൂക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ. യോർദാൻ അക്കര കിഴക്ക് കിന്നരോ തടാകത്തിന്റെ അറുതി വരെ യോർദാൻ അതിനതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബ കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശ മനുഷ്യയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബ കുടുംബമായി മനുഷ്യയുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനീയം മുതൽ ബാഷാൻ മുഴുവനും ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യമൊക്കെയും ബാഷാനിൽ യായിരിന്റെ ഊരുകൾ എല്ലാം കൂടി 60 പട്ടണങ്ങളും പാതി ഗിലയാദും ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തരോത്ത്, എദ്രെയ് എന്നിവയും തന്നെ. ഇവ മനുഷ്യയുടെ മകനായ മാഖീരിന്റെ മക്കൾക്ക് മാഖീരിന്റെ മക്കളിൽ പാതി പേർക്ക് തന്നെ കുടുംബ കുടുംബമായി കിട്ടി. ഇത് മോശ എരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് വിഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു. ലേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. ലൂക്കോസ് 4:1-32 വരെയുള്ള വാക്യങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരളി ചെയ്തിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യിയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസെഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 6 അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലക്കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു.
ദൈവനാമത്തിന്റെ മഹത്വം. യോശുവയുടെ പുസ്തകം 11, 12, 13 അധ്യായങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 4 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുമാണല്ലോ നാം ഇന്ന് വായിച്ചത്. യോശുവയുടെ പുസ്തകത്തിലെ ഈ അധ്യായങ്ങളിൽ യുദ്ധങ്ങളെക്കുറിച്ചും ശത്രു രാജാക്കന്മാരെ കീഴടക്കിയതിനെ കുറിച്ചും നാം വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശത്രുവിന്റെ പരീക്ഷകളെ ഓരോന്നോരോന്നായി ജയിച്ച കർത്താവിനെ കുറിച്ചും നാം കാണുന്നു. യോശുവ തോൽപ്പിച്ച രാജാക്കന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ യോശുവ 11, 12 അധ്യായങ്ങളിൽ നാം വായിച്ചു കേട്ടല്ലോ. ഇതിൽ വലിയ രാജാക്കന്മാരും നാട്ടു രാജാക്കന്മാരും ലോക്കൽ കിങ്സും ഉണ്ട്. വലിയ ശത്രുക്കളെ പോലെ തന്നെ ചെറിയ ശത്രുക്കളെയും യോശുവയ്ക്ക് കീഴടക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ പിൽക്കാലത്തെ അവർ ഇസ്രായേലിന് ഉപദ്രവകാരികളായി തീരുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ തെറ്റുകളെ കുറിച്ചും നാം കരുതലുള്ളവരായിരിക്കുന്നത് പോലെ തന്നെ ചെറിയ തെറ്റുകളെ കുറിച്ചും പാപങ്ങളെ കുറിച്ചും നാം ജാഗ്രതയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ചു കളയാം. പിശാചിന്റെ തന്ത്രങ്ങളെ, പരീക്ഷകളെ, പ്രലോഭനങ്ങളെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ തോൽപ്പിച്ച കർത്താവാണ് നമ്മുടെ മാതൃക. വിശ്വാസിക്ക് എന്നും പോരാട്ടങ്ങളുണ്ട്. ലോകം, ജഡം, പിശാച്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ പരീക്ഷകളെ അതിജീവിച്ച് വേണം ഒരു വിശ്വാസി മുന്നേറേണ്ടത്. യോർദാന് ഇക്കരെ പാർക്കുവാനുള്ള രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതി ഗോത്രക്കാരുടെയും ആഗ്രഹം ലോത്ത് സോദോം തിരഞ്ഞെടുത്തതുപോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അത് അവരെ പിൽക്കാലത്ത് അനർത്ഥത്തിലേക്ക് നയിച്ചു എന്ന് നാം കാണുന്നു. ഗദർദേശക്കാരും കോരസീനും ഒക്കെ ഈ ദേശത്ത് ഗോത്രങ്ങളിൽ ആയിരുന്നു. ദൈവത്തെ അനുസരിക്കാത്ത ദേശങ്ങളായി അത് മാറി. 1 നിലവർത്താന്തങ്ങളുടെ പുസ്തകം 5:26 നാം വായിക്കുന്നു, അശൂരിലേക്ക് അടിമകളായി പോയവരിൽ ആദ്യം ഇവർ ഉൾക്കൊള്ളുന്നു. അശൂർ രാജാവായ തിഗ്ലത്ത് പലേസർ പുറപ്പെട്ടു വന്ന് രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതി ഗോത്രക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. ശത്രുവിന്റെ നോട്ടം ആദ്യം അന്നത്തെ ഭൂപ്രകൃതി അനുസരിച്ച് അവരുടെ മേലായിരുന്നു. നോക്കുക, ദർശനമില്ലാത്ത തെരഞ്ഞെടുപ്പിന്റെ പരാജയം. മനുഷ്യൻ പുറമേ കാണുന്നത് നോക്കുന്നു, പുറമേ കാണുന്നത് നോക്കിയായിരിക്കരുത് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ. യോശുവയുടെ പുസ്തകം 13:33 വാക്യത്തിൽ ലേവി ഗോത്രത്തിന് അവനൊരു അവകാശവും കൊടുത്തില്ല, ദൈവമായ യഹോവ തന്നെ അവരുടെ അവകാശമാകുന്നു എന്ന് നാം കാണുന്നു. ലേവിയർ യാഗങ്ങൾ കൊണ്ടും ദൈവാലയം കൊണ്ടും ഉപജീവിക്കേണ്ടവരാണ്. ഇന്ന് സുവിശേഷ പ്രവർത്തകരെ, കർത്താവിന്റെ വേലക്കാരെ സഹായിക്കുക എന്നത് ദൈവമക്കളുടെ കടമയും ഉത്തരവാദിത്വവും ചുമതലയുമാണ്. വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ ദൈവം നമ്മുടെ ഓഹരിയും നമ്മുടെ അവകാശവുമാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം, തന്റെ ശുശ്രൂഷ ഏത് വിധമായിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4:18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം ഇതായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ വിധം ഇതായിരുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ. ഇന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇത് തന്നെയാണ്. സുവിശേഷം അറിയിക്കുക, ബദ്ധന്മാർക്ക് വിടുതൽ നൽകുക, ആത്മീയ കാഴ്ച നൽകുക, സുവിശേഷം പ്രസംഗിക്കുക, പീഡിതരെ വിടുവിക്കുക, കർത്താവിന്റെ ആ പ്രസാദ വർഷം ലോകത്തെ അറിയിക്കുക, ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ, ഇതൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളാണ്. ധൈര്യത്തോടെ നിൽക്കുക, വിശ്വാസത്തോടെ നിൽക്കുക, ദൈവഹിതത്തിൽ നിൽക്കുക. വിജയം തരുന്നത് ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് രാവിലെ നമ്മെ സഹായിക്കും.